വളരെയധികം തിരക്ക് പിടിച്ച ഈ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒരു സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഈ ഒരു ഓൺലൈൻ സെഷൻ ആണെങ്കിൽ പോലും ഇതിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞ എന്നെയും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു തക്കതായിട്ടുള്ള പ്രതിഫലം തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തേക്ക് കടക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്നിൻ്റെ രാഷ്ട്രീയ ആഗോള സാഹചര്യത്തിൽ ഖുർആൻ എന്ന് പറയുന്ന മാനവരാശിക്ക് വേണ്ടി ഇറക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം എത്രത്തോളം ഈ സാഹചര്യത്തോട് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കാലിക പ്രസക്തിയുണ്ട് ഖുർആനിന് എന്നുള്ളത് നാം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിക്കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന, ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കിതാബ് എന്ന് പറയുന്ന ഒരു നാടകവും അതിന്റെ പുറത്ത് വന്നിട്ടുള്ള ചില സാഹചര്യങ്ങളും ഞാനും നിങ്ങളും ഒക്കെ വായിച്ചറിഞ്ഞിരിക്കും. എന്തു തന്നെയാണെങ്കിലും അവര് ഉദ്ദേശിച്ച തലങ്ങളിലേക്കോ അല്ലെങ്കിൽ അവര് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു മുഅ്മിനായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആറ് മർമ്മപ്രധാനമായിട്ടുള്ള വിശ്വാസ കാര്യങ്ങളിൽ ഒന്നായിട്ടുള്ളതും അവന്റെ ഇമാമായിട്ടുള്ള അവന്റെ ഗൈഡൻസ് ആയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു കിതാബ് എന്ന് പറയുന്ന ഖുർആനെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അപവാദ തരങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ഒരു കിതാബ് എന്ന് പറയുന്ന ഒരു നാടകം ചർച്ചയാക്കപ്പെടുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല 23 വർഷത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഖുർആൻ ഇറക്കപ്പെട്ടിട്ട് അന്ന് തന്നെ മക്കയിലെ ശത്രുക്കൾക്കിടയിൽ, മുശ്രിക്കുകൾക്കിടയിൽ ഇതിനെക്കുറിച്ച് അവർ പലവിധ വാദങ്ങളും പ്രകടിപ്പിക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അങ്കലാപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ചില ദുർപ്രചരണങ്ങൾ അടച്ചുവിടുകയും ചെയ്തപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതിന് സാമ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനോട് കിടപിടക്കുന്ന ഒരു വാക്യമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളോടും നമുക്ക് ചോദിക്കാനുള്ളത്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു കിതാബ് എന്ന് പറയുന്ന, ഒരു ഖുർആൻ എന്ന് പറയുന്ന അവന്റെ ജീവിതത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടുമ്പോൾ അതിന്റെ യാഥാസ്ഥിതിക കൂടെ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കാൻ ഒന്ന് തയ്യാറാകണം എന്നുള്ളതാണ്. നമുക്കറിയാം പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകത്ത് നിരവധി ആളുകൾ, ഒരുപാട് ആളുകൾ വിശിഷ്യ വിദ്യാഭ്യാസമുള്ള മറ്റ് മതങ്ങളിൽപ്പെട്ട, വളരെയധികം പഠിച്ച് അവസാനം ഖുർആനിനെ കുറിച്ച് പഠിച്ചിട്ട് ഖുർആനിന്റെ സുന്ദരമായിട്ടുള്ള ശൈലികൾ അല്ലെങ്കിൽ അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് കൺവേർട്ടായിട്ടുള്ള, ഇസ്ലാമിലേക്ക് മടങ്ങി വന്നിട്ടുള്ള ആളുകൾ നിരവധിയാണ്. അവര് മടങ്ങി വന്ന് എന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം അവരുടെ സ്വത്വം എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണ്. അവരുടെ സ്വത്വം അവരേത് മതത്തിലാണെങ്കിലും സ്വത്വം എന്നും ഇസ്ലാമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു വാക്ക് ഉദ്ദേശിച്ചത്. നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട കവി കമലാസുരയ്യ അടക്കമുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ എന്തിനേറെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം അല്ലാത്ത ഒരു സാഹചര്യത്തിൽ വേറെ ഒരു ഉമർ കൂടെ ഉണ്ടായിരുന്നു. ശക്തനും ധീരനുമായിട്ടുള്ള രണ്ട് ഉമറുകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയല്ല, മറിച്ച് അതിന്റെ ഒരു ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇതുകൂടെ പറഞ്ഞു വരണം എന്നുള്ളത് കൊണ്ട് മാത്രം പോവുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അള്ളാഹുവെ രണ്ടാലൊരു ഉമറിനെ നീ ഇസ്ലാമ കൊണ്ട് നീ അനുഗ്രഹിക്കണം. ആ രണ്ടാലൊരു ഉമർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന, മക്കയിലുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചറിയുകയാണ് തന്റെ സഹോദരി ഹഫ്സ റളിയല്ലാഹു അൻഹ മുസ്ലിമായി എന്നുള്ളത്. തന്റെ സഹോദരി മുസ്ലിമായി എന്നറിഞ്ഞ്, അവരുടെ ഭർത്താവ് മുസ്ലിമായി എന്നറിഞ്ഞ് വളരെയധികം വികാരാതീതനായി, വളരെയധികം ദേഷ്യം കൊണ്ട്, രോഷം കൊണ്ട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോവുകയാണ്, സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് സഹോദരിയെ കാണാൻ. അങ്ങനെ സഹോദരിയെ മർദ്ദിക്കുക ചെയ്തു. പക്ഷെ ആ സഹോദരി ഓതുന്ന വളരെ സുന്ദരമായിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള, വല്ലാത്ത അർത്ഥ തലങ്ങളിലുള്ള അദ്ദേഹം അറബിയാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ലേറ്ററുടെ അല്ലെങ്കിൽ ഒരു ഡിക്ഷണറിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വളരെ സുന്ദരമായിട്ടുള്ള അർത്ഥങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ആ ഖുർആനിന്റെ അർത്ഥങ്ങൾ കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ അറിയണമെന്ന് അങ്ങനെ ഒരു അതാണ് ഇസ്ലാം. ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹാനഹു ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഇസ്ലാം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന്റെയും ഒക്കെ നമ്മുടെ മതത്തിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് തന്റെ സഹോദരിയിൽ നിന്ന് കേട്ട ആ വല്ലാത്ത ശാന്ത സുന്ദരമായിട്ടുള്ള ഖുർആനികമായിട്ടുള്ള ആ ഖുർആനിന്റെ ഈണങ്ങളായിട്ടുള്ള വരികളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രേമുള്ള സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അത്രയും അധികം ഈ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലേക്ക് മുസ്ലിങ്ങളിലായിട്ട് കൊണ്ട് ആളുകൾ കടന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഖുർആൻ തന്നെയാണ്. അപ്പോ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ സെഷൻ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദൂതനായിക്കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മാറിയിരുന്നു കൊണ്ട് നുബുവത്തിന്റെ അടുത്ത സമയമായപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ കാലം കാട്ടിലോ മലയിൽ പോയി വിശിഷ്യ ഹിറാ ഗുഹയിൽ ഇങ്ങനെ തപസ്സിരിക്കുന്നത് പോലെ കുറേ സമയം ഇരുന്ന് അങ്ങനെ എപ്പോഴെങ്കിലും മാത്രം ഖദീജ ബിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നുബുവത്തിന്റെ അടയാളത്തിന്റെ സമയത്ത് പ്രവാചകന്മാർക്കുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന ഒരു സാധാരണ രീതിയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ഹിറാ ഗുഹയിലേക്ക് അള്ളാഹുവിന്റെ ദൂതനായിക്കൊണ്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇഖ്റ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇഖ്റ, നീ വായിക്കണമെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരിയൻ, ഞാൻ ഓതാൻ അറിയുന്നവനല്ല, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കൈയും ചേർത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിട്ടു, എന്നിട്ട് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ഇഖ്റ, നീ വായിക്കണമെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അതേ മറുപടി പറഞ്ഞു, മാ അന ബിഖാരിയൻ, ഞാൻ ഓതാൻ അറിയുന്നവനല്ല. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ പ്രകാരം ചെയ്തുകൊണ്ട് മൂന്നാമത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ശാന്തസുന്ദരമായിട്ടുള്ള ഖുർആനിന്റെ ആദ്യത്തെ വരികൾ അള്ളാഹുവിന്റെ തിരുപ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽഖലം അല്ലമ ലിൻസാന മാ ലം യഅലം എന്നുള്ളത്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്നെ പടച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആദ്യമായി കൊണ്ട് ഖുർആൻ ഇറങ്ങുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ആ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്നിട്ട് പെട്ടെന്ന് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അപ്രത്യക്ഷമാവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ പേടിച്ചു പോയി. അങ്ങനെ തന്റെ വീട്ടിലേക്ക് സമീലൂനി ഖദീജ, എന്നെ പുതപ്പിക്കണേ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലയിറങ്ങി ഓടുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇതെത്തിയത് ഇത് ഖുർആൻ മാത്രമാണ്, ഖുർആനിന്റെ കൂടെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള നൂറും ആണ് എന്നുള്ളതാണ് ചില മുഫസ്സിരിങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. അങ്ങനെ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, നബിയെ നിങ്ങൾ ഒരിക്കലും അള്ളാഹു കൈവിടൂല, നിങ്ങൾ അനാഥകളെ സംരക്ഷിക്കുന്ന നബിയെ, നിങ്ങൾ അശരണർക്ക് താങ്ങാവുന്ന നബിയെ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നു എന്ന് പറഞ്ഞ ഒരു ആറ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവി സമാശിപ്പിച്ചിരിക്കണം. ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം ഖുർആനോട് കമ്മിറ്റഡ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രിയമുള്ള ഞാൻ എന്നോടാണ് ആദ്യം പറയുന്നത്, എത്രത്തോളം നമുക്ക് ഖുർആനുമായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയാത്തത് നമ്മൾ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ ഖുർആനിലൊരു സൂറത്തിന്റെ പേരെനിക്ക് ഓർമ്മല്ല, സൂറത്തിന്റെ അവസാനമായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ലൗ അൻസൽന എന്ന് പറയുന്ന ആ ഖുർആൻ സൂറത്തിൽ പറയുന്നുണ്ട്, ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ ലറൈതഹു ഹാശിഅൻ മുതസബ്ബിഅൻ മിൻ ഖശിയത്തില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഖുർആനിക സൂക്തം. നമ്മൾ ഒരു ഈ ഒരു ഖുർആനിനെ ഇറക്കിയത് ഒരു പർവ്വതത്തിന്റെ മുകളിലാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന് മുഖേന ഈ മാനവരാശിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഉമ്മത്തിന് വേണ്ടി ഇറക്കിയത് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയതെങ്കിൽ, ലറൈതഹു ഹാശിഅൻ മുതസബ്ബിഅൻ മിൻ ഖശിയത്തില്ലാ, ആ പർവ്വതം അള്ളാഹുവിനെ ഭയന്നത് കൊണ്ട് അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ട് പൊട്ടിത്തെറുമെന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോ നമ്മൾ എത്രത്തോളം ഖുർആനിനെ മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തിലാണ്. പിന്നെ സുഹൃത്തുക്കളെ, നമുക്കറിയാവുന്നത് പോലെ തന്നെ ഖുർആൻ എന്ന് പറയുന്നത് ഒരു നിധിശേഖരമാണ്. അമൂല്യ ഗ്രന്ഥമാണ്. ഒരുപാട് മുത്തുകളും പവിടങ്ങളും നമുക്ക് ആ ചരിത്രം അന്വേഷിച്ച് നടക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരുപാട് മുത്തും പവിടവും ഒക്കെ പൊറുക്കി നടക്കാൻ പറ്റുന്ന ഒരു വല്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് കൂട്ടി വായിക്കാവുന്നത്. എത്രയോ ആളുകൾ ഈ ഒരു ശാന്ത സമാധാനമായിട്ടുള്ള ഇസ്ലാം മതത്തിലേക്ക് പുൽകാൻ കാരണം അള്ളാഹുവിന്റെ ഈ തിരുഗ്രന്ഥമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിൽ സിറുകൾ ഉണ്ടാവും, രഹസ്യങ്ങൾ ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ മുത്തുകൾ ഉണ്ടാവും, പവിഴങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഞാൻ ഈ കാലത്തേക്ക് കൂട്ടി വായിക്കുമ്പോൾ ഖുർആനിന്റെ ഏറ്റവും വളരെ ഈ സമയത്ത് ഏറ്റവും ഉപകരിക്കുമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഫിർഔനോട് പറയുന്ന ഒരു രംഗമുണ്ട്. അല്യൗമ നുനജ്ജീക ബിബദനിക ലിമൻ തകൂന ഖൽഫക ആയ ഫഇന്ന കസീറൻ മിനന്നാസ് അൻ ആയാതിനാ ലഗാഫിലുൻ എന്ന് പറയുന്ന ഒരു ആയത്ത്. അല്യൗമ നുനജ്ജീക ബിബദനിക ലിമൻ തകൂന ഖൽഫക ആയ ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ ഞാൻ സംരക്ഷിച്ചു നിർത്തും, നിന്റെ ശരീരത്തെ ഞാൻ രക്ഷിച്ചു നിർത്തും. ലിമൻ തകൂന ഖൽഫക ആയ നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലുൻ, പക്ഷേ ജീവിതത്തിൽ അധികം ആളുകളും ഒരുപാട് ആളുകളും കൂടുതൽ ആളുകളും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അനായാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ലഗാഫിലും അവർ അശ്രദ്ധവാന്മാരാണ്. അള്ളാഹുവിന്റെ റസൂ അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നതിനെ കുറിച്ച് നമുക്ക് അന്വേഷിച്ച് നോക്കിയാൽ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഈജിപ്തിലുള്ള മ്യൂസിയങ്ങളിൽ ഇപ്പോഴും ഫിറൌനിന്റെ ശരീരം എങ്ങനെയാണോ വർഷങ്ങളോളം മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും. ഈ അടുത്ത കാലത്ത് ഒരു പഠന റിപ്പോർട്ടിലൂടെ ഫിറൌനിന്റെ ശരീരത്തിൽ ചില സമയത്ത് ചില രീതിയിലുള്ള ഒരു കുമ്പളകൾ ചില തരത്തിലുള്ള ഒരു നമ്മളെന്താ പറയാ ഒരു പൊടി പോലത്തെ പൊങ്ങുമ്പോ ഒരു മനുഷ്യ ജീവനുള്ള മനുഷ്യ ശരീരത്തിന് ചില മരുന്നുകൾ ചില സിറിഞ്ചുകളിലൂടെ ചില മരുന്നുകൾ ചേർത്ത് സിറിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവനുള്ള ഒരു ബോഡിയിൽ എത്ര എങ്ങനെയാണോ എഫക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരക്കണക്കിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഫിറൌനിന്റെ ശരീരത്തിലേക്ക് ഇപ്പോഴും അത് എഫക്ട് ചെയ്യുന്നു എന്ന് ഏറ്റവും പുതിയതായിട്ടുള്ള ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹുവിന്റെ റസൂലിനിറങ്ങിയ ഖുർആനിൽ അള്ളാഹു 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എത്രത്തോളം അത് അതിന്റെ അതേ രീതിയിൽ പ്രതിഫലിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ. അത് മാത്രമല്ല ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ ഖുർആനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആൻ നമുക്ക് വെറും എന്തല്ല, വെറും ഒന്ന് വായിക്കണ്ട അല്ലെങ്കിൽ വെറും ഒന്ന് വായിച്ച് കുറച്ചു നേരം മോദിയിട്ട് അല്ലെങ്കിൽ കൂട്ടിവെക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ ഞാൻ വീണ്ടും പറയുന്നത് ഉസിക്കും വയ്യായ എന്നോടും നിങ്ങളോടുമാണെന്നോ ഞാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തിൽ പാഠവാക്കേണ്ട ഏറ്റവും മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ മൊത്തമാണ് അതിൽ പറയുന്നത്. നമുക്ക് ഏറ്റവും ഒരു ചെറിയ ഉദാഹരണത്തിലേക്ക് ഞാൻ വരാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയുന്നതുപോലെ 23 വർഷം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്. അല്ലാതെ ഖുർആൻ ഒരു സൂറത്ത് ഒരു ദിവസം ഒരു വേറെ സൂറത്ത് ഒരു ദിവസം അങ്ങനെയല്ല. ഖുർആൻ ഓർഡറിലാക്കിയതൊക്കെ ഉസ്മാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് യഥാർത്ഥത്തിലുള്ള ഒരു കോമ്പിലേഷൻ ആയിക്കൊണ്ട് ഖുർആൻ രൂപപ്പെട്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാഹചര്യമുണ്ടായി, ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സൈനബ് ബിവി റളിയല്ലാഹു അൻഹയുടെ അടുത്താണെന്ന് ഞാൻ ഓർക്കുന്നു, അത് സൈനബ് ബിവിയുടെ വീട്ടിൽ പോയിക്കൊണ്ട് തേൻ കുടിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തേനും വല്ലാത്ത ഇഷ്ടമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേന് കുടിച്ചു. അങ്ങനെ പിന്നെ അതിനുശേഷം മറ്റു ഭാര്യമാരിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോ ആയിഷ ബീവിയും മറ്റുള്ള ഭാര്യമാരും ഒക്കെ ഒരു തീരുമാനമെടുത്തു, നബിയുടെ ഈ തേനോടുള്ള ഈ ഒരു ആർത്തി നബിയുടെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഗൂഢാലോചന നടത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ഭാര്യമാരെല്ലാം കൂടിക്കൊണ്ട് ഒരു ഗൂഢാലോചന നടത്തിയിട്ട് അവരൊക്കെ പറയാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ നിങ്ങൾ ഇങ്ങനെ പറയണം, എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ ഇങ്ങനെ പറയണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഭാര്യമാരുടെ അടുത്തേക്ക് വരുമ്പോഴും അയ്യേ നബി, എന്താണ് നിങ്ങളൊരു വാസന, നിങ്ങളെ വല്ലാത്തൊരു മണമുണ്ടല്ലോ, എന്താണ് നിങ്ങളൊരു മണം നിറഞ്ഞുകൊണ്ട് എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട എല്ലാ നമ്മുടെ ഉമ്മമാരെന്ന് പറയാവുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെല്ലാം ഇങ്ങനെ പറയാം. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ ഞാൻ ആ തേൻ കുടിച്ചതായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ഇനി ഞാൻ തേൻ കുടിക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ ഇനി ഞാൻ തേൻ കുടിക്കൂല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ദൂതനായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് പറയാണ് അള്ളാഹു അപ്പോഴെ തന്നെ ഒരു ഖുർആനിന്റെ സൂക്തമാക്കി. നമുക്കറിയാം സൂറത്ത് തഹ്രീം നമ്മുടെ ബിലാൽ കോദിയ സൂറത്തിന്റെ നേരപ്പുറത്തുള്ള മുൽക്കിന്റെ നേരപ്പുറത്തുള്ളതാണ് സൂറത്ത് തഹ്രീം. ആ സൂറത്ത് തഹ്രീമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അതിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്, യാ അയ്യുഹന്നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക, ഹേ അള്ളാഹുവിന്റെ നബിയെ, ലിമ തുഹരിമമ അഹല്ല അല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയതിനെ നിങ്ങൾ എന്തിനാണ് ഹറാമാക്കുന്നത്? ലിമർ അള്ളാഹിക്ക, നിങ്ങളുടെ ഭാര്യമാരുടെ സന്തോഷത്തിന് വേണ്ടിക്കൊണ്ട്, അവരുടെ സാറ്റിസ്ഫാക്ഷന്, അവരുടെ തൃപ്തിക്ക് വേണ്ടിക്കൊണ്ട് അള്ളാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ എന്തിനാണ് നബിയെ ഹറാമാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കലാമായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അതിനുള്ള മുന്നറിയിപ്പ് അറങ്ങാണ്, അത് തിരുത്താനുള്ള ഒരു മാർഗം അറങ്ങാണ്. അപ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ കാര്യങ്ങളിലും ഖുർആൻ എ ടു സെറ്റ് ബിലാൽക്ക് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ധരിക്കണം, എന്ത് ഓതണം, എന്ത് എങ്ങോട്ട് തിരിയണമെന്ന് എല്ലാം പറയുന്നുണ്ട് ഖുർആൻ. അപ്പൊ നമ്മളതൊരു ഇമാമായിക്കൊണ്ട് ഖുർആനെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖുർആൻ ഓതുന്നവർക്ക് കിട്ടുന്ന ഒരു ഗുണങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഖുർആൻ ഓതുന്നവന്റെ ഉദാഹരണം, ഖുർആൻ ഓതുന്ന മൂമിന്റെ ഉദാഹരണം ഓറഞ്ച് പോലെയാണ്. അതായത് അവന് ഖുർആൻ ഓതുന്നുണ്ട്, അവന് മൂമിനുമാണ്. അപ്പോ മൂമിനായതുകൊണ്ട് തന്നെ അവൻ അതിന്റെ അവന്റെ രുചി എങ്ങനെയാണ്? മധുരമുള്ളതാണ്. ഓറഞ്ചിന് സ്വാഭാവികമായിട്ടും മധുരമുള്ളതാണല്ലോ. പിന്നെ അതിന്റെ മണം എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ളതാണ് ഓറഞ്ചിന്റെ മണം. അപ്പൊ മുഅ്മിനായിട്ട് ഖുർആൻ ഓതുന്ന ആളുടെ ഉദാഹരണം ഓറഞ്ച് പോലെയാണ്. ഇനിയോ മുഅ്മിനാണോ ഖുർആൻ ഓതുന്നില്ല, ഓന്റെ ഉദാഹരണം എങ്ങനെയാണ്? കാരക്ക പോലെയാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വിശേഷിപ്പിക്കുകയാണ്, കാരക്ക പറഞ്ഞാല് കാരക്കക്ക് മധുരമുണ്ട്, അവർ ഈമാൻ എന്ന് പറഞ്ഞാൽ മധുരമാണല്ലോ. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് കാരക്കക്ക് മണമില്ലാത്തത് കൊണ്ട് അവൻ എന്താണ്? അവന് ഖുർആൻ ഓതുന്നില്ല. ഇനി ഖുർആൻ ഓതാത്ത ഖുർആൻ ഓതുന്ന മുനാഫിക്കിന്റെ അടയാളം, അതായത് ഒരു മുഅ്മിൻ എന്നല്ല, വിശ്വാസി എന്നല്ല ശരിക്കും, പക്ഷെ അവന് ഖുർആൻ ഓതുന്നുണ്ട്, അവന്റെ ഉദാഹരണം ആട്ടങ്ങ പോലെയാണ്, അതായത് രണ്ടുമില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മറ്റുള്ള അതിനുശേഷം കഴിഞ്ഞു വന്ന ഖുലഫാ റാഷിദീങ്ങളും സഹാബികളും പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഖുർആൻ നമ്മൾ ജീവിതത്തിൽ, അത് എത്രത്തോളം പകർത്തണം എന്നുള്ളതാണ്. നമുക്കറിയാലോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു ഹദീസാണ് ഹൈറുക്കും അല്ലെങ്കിൽ ഖുർആനോ അല്ലെങ്കിൽ നിങ്ങളിൽ ഏറ്റവും ഉന്നതർ, ആരാണോ ഖുർആൻ പഠിച്ചത്, ആരാണോ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിച്ചുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുന്ന, അത് പഠിപ്പിക്കുന്ന ആളാണ് നിങ്ങളിൽ ഏറ്റവും ഉന്നതരെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ഹദീസ് തന്നെ. പിന്നെ നമുക്ക് വേറെ ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിത്തരുന്ന ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഉറപ്പില്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരികയാണ് രാവിലെ. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് ചില വെളുത്ത മേഘങ്ങൾ, ചില കൊട പോലത്തെയുള്ള ചില വെളുത്ത മേഘങ്ങൾ ഞാൻ അടിയിലേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ അവയെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് നോക്കുമ്പോൾ അവ അങ്ങനെ ഖുർആൻ ഓതി നിർത്തുമ്പോൾ അത് മേലോക്ക് ഉയർന്നു പോകുന്നു. പിന്നെ ഞാൻ ഓതൽ തുടങ്ങുമ്പോൾ നബി അത് താഴേക്ക് വരുന്നു, ഞാൻ ഓതൽ നിർത്തുമ്പോൾ അത് മേലോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അള്ളാഹുവിന്റെ മലായിക്ക തീങ്ങളാണ്, അള്ളാഹുവിന്റെ മാലാകന്മാരാണ്, അവർ നിന്റെ സൗന്ദര്യമുള്ള ആ ഖുർആനിക ശബ്ദത്തിന്റെ ഖുർആൻ കേൾക്കാനാണ്, നീ ഖുർആൻ ഓതുന്നത് കേൾക്കാനാണ് അവർ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു സാഹചര്യം. പിന്നെ സുഹൃത്തുക്കളെ, ഏറ്റവും അധികം നമ്മൾ വളരെയധികം എന്താ പറയാ, ഈ ഒരു കാലത്ത് നമുക്കറിയാം നമ്മൾ സ്റ്റുഡൻസ് ആണ്, ഇവിടെ വല്ലാത്ത സ്ട്രെസ് ലൈഫാണ്, കുറെ ദിവസം ഷെഡ്യൂൾ, എക്സാം, വർക്ക്, ഇതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഒരുവിധം സ്റ്റുഡൻസ് ഒക്കെ നാലോ അഞ്ചോ ആറോ ആറിൽ കുറവ് മണിക്കൂർ ഇറങ്ങുന്ന ആളുകളാണ്. അങ്ങനെ ഇത്രയുമുള്ള ഒരു സ്ട്രെസ് ലൈഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു സ്ട്രെസ് ലൈഫിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് സമാധാനം തരുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്ന ഈ ഒരു വല്ലാത്ത ഒരു സന്തോഷം തരുന്ന ഈ ഗ്രന്ഥം മോദനല്ലാതെ നമുക്ക് എന്താണ്? അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാറിയണ, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഓർമ്മകൾ, അള്ളാഹുവിന്റെ സിക്റുകൾ, സിക്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ ഓതലാണ് പ്രധാനമെന്ന് മുഫസ്സിറുകൾ പറയുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ഓതുമ്പോൾ തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനമുള്ളത്. നമുക്കറിയാം പ്രിയമുള്ളവരെ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ വരുമ്പോൾ, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് സുജൂദ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു എന്താ പറയാ, നമുക്ക് ആര് ലോകം മുഴുവൻ എതിരാകുമ്പോഴും നമ്മളെ കാണുന്ന, നമ്മുടെ അവസ്ഥ മനസ്സിലാകുന്ന ഒരാളുടെ മുന്നിലാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. അപ്പോ എനിക്ക് എന്നോട് നിങ്ങളോടൊക്കെ സജസ്റ്റ് ചെയ്യാനുള്ളത്, ഒരു ദിവസം യാസീനോ അല്ലെങ്കിൽ സൂറത്തുൽ വാഖിഅ അല്ലെങ്കിൽ മുൽക്ക്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് സൂറത്തുകൾ ഇതെങ്കിലുമൊക്കെ ഒന്ന് പതിവാക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാവണം. ഇതേമുള്ളവരെ സമയമല്ലാതെ നീണ്ടുപോയി. നമുക്കറിയാം ഖുർആനെ കുറിച്ചൊന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും അവസാനിപ്പിക്കാൻ കഴിയില്ല, അതാണല്ലോ ഖുർആന്റെ പ്രത്യേകത. അപ്പോൾ ഒത്തരെയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, തിരുത്തി തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒന്ന് രണ്ട് ദുആക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അലഹമ്മദില്ലാ സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാ അലഹമ്മദില്ലാ റബ്ബിൽ ആലമീൻ ഹംദി വഫീനാ മുഹിക്കാ ഫീ മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم بارك لنا في جميع أمورنا خصوصا في اجتماعنا هذا يا رب العالمين، خصوصا في أمرنا هذا يا رب العالمين. اللهم بارك لنا في سفرنا وتجاراتنا وتعليمنا وتدريسنا يا رب العالمين. اللهم ഞങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരുമുള്ള ഇത്തരമുള്ള നല്ല കൂട്ടായ്മകൾക്ക് ഇനിയും ഒരുപാട് പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവും ആഫിയത്തും നീ ഇത്തരത്തിലുള്ള സംഘാടകർക്ക് നൽകണ റബ്ബെ. അള്ളാഹുവെ ഇതിൻ്റെയൊക്കെ ഈ ഒരു പരിപാടിയുടെയൊക്കെ യഥാർത്ഥ ഗുണം ഞങ്ങളിൽ നീ എത്തിക്കണ റബ്ബെ. അള്ളാഹുവെ ഖുർആനിന്റെ അഹലുകാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണ റബ്ബെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് വളരെയധികം വിട്ടിട്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. അവരെ ഞങ്ങളില്ലാത്ത സാഹചര്യത്തിൽ അവരെയും നീ സംരക്ഷിക്കണം, അവരില്ലാത്തത് കൊണ്ട് ഞങ്ങളെയും നീ സംരക്ഷിക്കണം. അള്ളാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا ارحمهما كما ربونا صغارا، آمين برحمتك يا أرحم الراحمين. ربنا لا غير نحن بلال كيلك إذن كيمار. السلام عليكم ورحمة الله تعالى وبركاته.
السلام عليكم. ഈ സെഷനിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ചെറിയൊരു കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ കണ്ണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കണക്ഷന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അത് തന്നെ എല്ലാവരുടെയും ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഞങ്ങളുടെ നാല് സെഷൻസും സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നാല് പേര് തന്നെയാണ് ചെയ്തത്. അവർ ഒരുപാട് ടൈം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് എല്ലാ ക്ലാസ്സുകളും ഇവിടെ എടുത്തിട്ടുള്ളത്. അവർ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്ത എല്ലാ മൊമെൻറ്റും സ്വാലിഹായി ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ്. ഫസ്റ്റ് സെഷൻ നമുക്ക് വേണ്ടി നോളജിനെ കുറിച്ച് സംസാരിച്ചത് ആക്കിഫ് ആണ്. സെക്കൻഡ് സെഷൻ ഇസ്ലാം, ഈമാൻ, എഹ്സാൻ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് ജസീം ഖൂരിയാണ്. മൂന്നാമത്തെ സെഷൻ സജദ, ദ ക്ലോസസ്റ്റ് ലിങ്ക് ടു യുവർ ക്രിയേറ്റർ എന്ന വിഷയം ഇനാമാണ് സംസാരിച്ചത്. ഇത് അതുപോലെ തന്നെ ഇന്നത്തെയും നാലാമത്തെയും അവസാനത്തെയും സെഷൻ ദ പേൾസ് ഓഫ് ഖുർആൻ, മുഹമ്മദ് റൌഫ്. നാലു പേരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. അതുപോലെ ഈ സെഷനിലും ഉടനീളം സഹകരിക്കുകയും അതുപോലെ ജോയിൻ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആയിട്ടാണ് വന്നത് ഇവിടെ. നമ്മളൊരു മിഡിൽ സ്റ്റേജിലാണ് ഉള്ളത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി നേടുവാനും കുടുംബജീവിതം നയിക്കുവാനുമുള്ള ആഗ്രഹമായിട്ട് മുന്നോട്ട് വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാല്ലാഹ് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ഇവന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതിനു വഴിയൊരുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കുകയും വേണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വാഹർ ദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.